ഈ 16-ാം സങ്കീർത്തനം നമ്മൾ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് എന്ന് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ദാവീദിൻ്റെ ഈ സങ്കീർത്തനത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ചപ്പോൾ ഈ പ്രസംഗം കേട്ട ജനത്തിൻ്റെ ഹൃദയത്തെ കുത്തുകൊണ്ടിട്ട് അവർ ചോദിക്കുന്നുണ്ട് രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം. അപ്പോൾ ഈ 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രൈസിലോ. അപ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ ആ പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, എഫേസ്യ ലേഖനത്തിലും അതുപോലെ തന്നെ പുനരുത്ഥാനത്തെ ഒരു തെസലോനിക്ക ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും കിടപ്പുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നതിന് മുമ്പ് തന്നെ പ്രവാചകനായ ദാവീദ് ദൈവാത്മാവിനാൽ ഇത് എഴുതി എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ അകത്ത് നോക്കിക്കോണം, എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. അപ്പോൾ ദൈവീക ബുദ്ധി ആർക്ക് ലഭിച്ചിരുന്നു? ദ നോളജ്, ഹെവൻലി നോളജ് ആര് അറ്റെയിൻ ചെയ്തു, ആര് അത് പ്രാപിച്ചു? പ്രൈസ് ദ ലോർഡ്. നമ്മളൊക്കെയും പലപ്പോഴും ബുദ്ധിയില്ല. ആ സ്ലൈഡ് അവിടെ അവൈലബിൾ ആണെങ്കിൽ ഫിൽ ഒന്ന് ഇട്ട് തരണം. പ്രൈസ് ദ ലോർഡ്. നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നൊരു കാര്യം, കർത്താവേ എന്തുവാ, ചിലപ്പം ചില വിഷയത്തിൽ നമുക്കൊരു പരാജയമോ മറവിയോ ഒക്കെ വരുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് എന്താ വരുന്നത്? എന്താ പറയൂ, ഞാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മളെല്ലാവരും വി ആർ ഇൻ ദ സെയിം ബോട്ട്. നമുക്ക് ബുദ്ധിയില്ലല്ലോ, കുറവുണ്ടല്ലോ, കഴിവില്ലല്ലോ. ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് ട്യൂബ് ലൈറ്റ് വളരെ സ്ലോ ആയിട്ടാണ് കത്തുന്നു നമ്മൾ പറയും. നമുക്കൊരു പ്രയാസം ഉണ്ടായി കഴിയുമെന്ന് ചിന്തിക്കും, ഞാൻ നേരത്തെ ഇതൊന്ന് ചെയ്തിരുന്നെങ്കിലോ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അമേരിക്കയിൽ വരുന്ന 20 വർഷം മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലരും വിചാരിച്ചെന്നെ ഞാൻ നേഴ്സിംഗ് പോകുന്നമായിരുന്നു, ഞാൻ ഡോക്ടറാകാൻ പോകുമായിരുന്നു, ഞാൻ ഇന്നത് പഠിച്ചിട്ട് ഇവിടെ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. ദാവീദിൻ്റെ സങ്കീർത്തനം വായിച്ച് ദാവീദ് പറഞ്ഞൊരു കാര്യം കേട്ടിട്ടുണ്ടോ, ആരാ എനിക്ക് ബുദ്ധി ഉപദേശി തന്നിരുന്നത് എന്നത്? പ്രൈസ് ദ ലോർഡ്. തനിക്ക് ബുദ്ധിക്ക് കുറവൊന്നും ഇല്ലായിരുന്നു. പ്രൈസ് ദ ലോർഡ്. തനിക്ക് വേണ്ടതെല്ലാം ആര് കൊടുക്കുന്നു? അപ്പോൾ ഫുൾനെസ് എന്നുള്ളൊരു വിഷയം ഇവിടെ വരുന്നുണ്ട്. ഓർത്തോണം, ആ നിറവ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാകുന്ന നിറവ്. ജോസഫ് തൻ്റെ സഹോദരങ്ങളോട് പറയുന്നത് പോലെ, ഞാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളെ എന്ത് ചെയ്യാം, പോറ്റി പുലർത്താം. പ്രൈസ് ദ ലോർഡ്. ഇപ്പം ജോസഫ് ഇവിടെ ഇരിക്കുക, ജോസഫ് ഇവിടെ ഇരിക്കുക, ജോസഫ് എന്ത് ചെയ്യുക, ജോസഫ് ജെനിയ നമ്മുടെ ഫിൽസനെയൊക്കെ സൺഡേ സ്കൂളിൽ വിടും. ഇപ്പം ചോദിച്ചു, അപ്പം ചോദിച്ചു ജെനിയ ഫിൽസനോട് ചോദിച്ചു, മോനെ യു നോ ദ ജോസഫ്? അറിയ ആൻറ്റിയുടെ മോനെ. നമുക്ക് പറഞ്ഞ ശരിയല്ലേ, ഇത് പറഞ്ഞ പോലെ അതല്ല ഞാൻ പറയുന്നത്. ജോസഫ് അവിടെ ഇളയ സഹോദരനാണെങ്കിലും ഇപ്പോൾ ആരാ, ഈസ് എ സെക്കൻഡ് ഇൻ ദ റാങ്ക്, ഇല്ലെങ്കിൽ ഈജിപ്തിലെ ഫാറോ സെക്കൻഡ്, മേക്ക് ഇറ്റ് ദാറ്റ് വേ. അപ്പോൾ ദേശുക്രിസ്തുവിൻ്റെ സന്നിധാനത്തിൽ ഉയർത്തെഴുന്നേറ്റവനായി ഈ 16-ാം സങ്കീർത്തനത്തിൽ പറയപ്പെടുന്ന അനേക വിഷയമുണ്ട്. അതിൻ്റെ അകത്ത് നിറവെന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത് ഭാഗത്തുനിന്നും പ്രമോദങ്ങളുമുണ്ട്. നമ്മൾ ദ ഫുൾനെസ് ഓഫ് ഹിസ് ഗ്രേസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവിടെ നോക്കിയേ, ഫുൾനെസ് ഓഫ് ജോയ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അല്ലേ, നമ്മളൊരു സെക്കൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാരെ എഴുതി വച്ചിരിക്കുന്നത്? ഇത് ആരുടെ പ്രസംഗമുണ്ടായിരുന്നു? അപ്പോസ്തലനായ പത്രോസ് പെന്തക്കോസ് സഭയുടെ ആദ്യത്തെ ഇനാഗ്രേഷൻ പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട, സർവത്തെയും നിറയ്ക്കുവാനുള്ള നിറവ് ഉള്ള ഒരു കർത്താവിൻ്റെ അടുക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ എനിക്ക് ഇച്ചിരി കുറവുണ്ട് കേട്ടോ. ഞാൻ ദിവസം ഇവിടെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ആ ഇംഗ്ലീഷ് ചാൻസസ് ഇങ്ങനെ വന്നില്ലേ, ഈ സീറ്റ് ഓഫ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഫാദർ. ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, കർത്താവേ ഞാൻ എന്തിനാ ഈ പാവപ്പെട്ട വന്ന് ഇവിടെ ഇരുന്ന് അഗതിയെ പോലെ നിലവിളിക്കുന്നത്? നിൻ്റെ സന്നിധാനത്തിൽ സർവത്തിൽ നിറയ്ക്കുന്ന ഒരു നിറവുണ്ടല്ലോ, സ്തോത്രം. ഒരു പക്ഷേ നിങ്ങൾ സ്നേഹം എനിക്ക് കിട്ടിയില്ല, എനിക്ക് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, മനുഷ്യൻ്റെ സ്നേഹമൊക്കെ മാറിപ്പോകും. പ്രീസിലോടെ മനുഷ്യൻ രണ്ട് പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാമോ, മൂന്നാമത്തെ പ്രാവശ്യം ചോദിക്കും, എന്ത് ചോദിക്കും, ഈ മനുഷ്യന് എന്നും ചോദിക്കാനേ സമയമുള്ളത് ചോദിക്കും അല്ലേ. ഞാൻ മിനറ്റിനോടല്ല ആഴ്ചയിൽ വന്നേക്കും, മിനറ്റ് ഒരു 100 രൂപ ഇങ്ങോട്ട് ഓക്കെ പെട്ടെന്ന് തരും, രണ്ടാമത്തെ ആഴ്ച തരും ഓക്കെ, മൂന്നാമത്തെ ആഴ്ച ആ പിന്നെ മൂന്നാമത്തെ ആഴ്ച പറഞ്ഞ അതെ അല്ലേ. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ മനസ്സിലെന്താ വരുന്നത്? മിനിറ്റ് എല്ലാ ആഴ്ചയിലും എന്ന് പറയും, പാസ്റ്റർ എനിക്ക് ഞാനും വളരെ ബുദ്ധിമുട്ടിയൊക്കെ ജീവിക്കുക, പിന്നെ പാസ്റ്റർ ആയതുകൊണ്ട് എങ്ങനെയാണ് ഒന്ന് പറയുന്നത് അത് കണ്ടാന്ന് പറയും. നാലാമത് എന്നാൽ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എപ്പോഴും നീ വന്നേക്കാനാണ് പറയുന്നത്. അവൻ്റെ വലഭാഗത്ത് നോക്കിക്കൊണ്ട് സന്തോഷത്തിൻ്റെ പരിപൂർണ്ണത. നമ്മൾ ഇത്രയും നാൾ കൃപയുടെ ഫുൾനെസ്സിനെ കുറിച്ചാണ് കിട്ടിയേക്കുന്നത് അല്ലേ. അപ്പോൾ റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു വാക്ക് അവരോട് പറയുന്നുണ്ട്. ഇനി റോമർക്ക് എഴുതുമ്പോഴും, റോം എന്ന് പറഞ്ഞാൽ അന്നത്തെ പൊളിറ്റിക്കൽ അല്ലെ ക്യാപിറ്റലായിരുന്നു, സ്പിരിച്വൽ ക്യാപിറ്റൽ സിറ്റി എവിടെയായിരുന്നു? ജെറുസലേമിലാണ്. കൈസറൊക്കെ ഭരിക്കുന്നത് എവിടെയാണ്? നമുക്കറിയാം വാഷിങ്ടൺ സ്റ്റേറ്റ് എന്ന, വാഷിങ്ടൺ ഡി സി എന്നൊക്കെ പറയുന്നത് പോലെ അന്നത്തെ ഏറ്റവും വലിയ റോമിലാണ്. റോമിലുള്ള അനേക ആൾക്കാർ, ആ സഭയിലുള്ള ചിലരൊക്കെ എവിടെ ഉണ്ടായിരുന്നു അറിയാമോ? കൈസറുടെ അരമനയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെന്ന് അറിയാമോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബോയിങ് ജോലിയുള്ളവരും മൈക്രോസോഫ്റ്റ് ജോലിയുള്ളവരും ഇവിടെയുള്ള എയർപോർട്ട് ജോലിയുള്ളവരും ഹോസ്പിറ്റൽ ജോലിയുള്ളവരും ഒക്കെ നമ്മുടെ സഭയിലുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഞങ്ങൾ മോശമൊന്നുമല്ല, ഞങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ നന്നായെന്നുള്ള രീതിയല്ലേ. അപ്പോൾ അന്നത്തെ സാമ്പത്തികമാകുന്ന ഒരു മെച്ചപ്പെട്ട, ഇല്ലെങ്കിൽ എല്ലാ തരത്തിലും ഒരു ക്യാപിറ്റൽ സിറ്റിയായ, പൊളിറ്റിക്കൽ ക്യാപിറ്റൽ സിറ്റിയായ റോമിലെ വിശുദ്ധന്മാർക്ക് എഴുത്തെഴുതുമ്പോൾ, ലേഖനം എഴുതുമ്പോൾ, അത് ചിലർ പറയുന്ന ഭേമ മുഖാന്തരമാണ് ഈ എഴുത്ത് കൊടുത്തു വിട്ടതെന്നും പറയുന്നു. ആരും ആയിക്കോട്ടെ, പക്ഷേ എഴുത്തിൻ്റെ അകത്ത് നമുക്ക് വായിക്കാം, അതിൻ്റെ 15:29 നമുക്ക് വായിക്കാം. റോമാഹലേഖനം 15:20. ക്രിസ്തുവിൻ്റെ അനുഗ്രഹ പൂർത്തിയോട്, ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്, പ്രൈസ് ദി ലോർഡ് എന്ന് വെച്ചാൽ സകല കൃപാവരങ്ങളും നൽകപ്പെടുന്ന ഒരു അനുഭവം, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഈ വർഗീസങ്ങളെ എപ്പോഴും ഈ രോഗസൗഖ്യത്തെക്കുറിച്ചുകൂടെ പറയുന്നത്, ഞാൻ പറയുന്നത് ഇനി തൊട്ട് രോഗമുള്ളവരെല്ലാം വർഗീസങ്ങളെ ഉടനെ വിളിച്ചേക്കണം. വിളിക്കാൻ ഇപ്പം താൻ വളർന്നപ്പം കൊച്ചിലെ എന്ത് ചെയ്യുന്നറിയാം, രാത്രി മുഴുവൻ പോയി പ്രാർത്ഥിക്കുന്ന ആ കൃപ ഞാൻ കൊടുത്തിരിക്കുക, വേറൊരാളെ വിളിച്ചിരിക്കുക ദാനം കൊടുക്കാൻ, ഒരാളെ പറയുക പ്രവചനം, പ്രൈസിലോ. ആ സഭയിൽ നോക്കിയാൽ എല്ലാവർക്കും എന്തെങ്കിലും ഉണ്ട്, എന്തുണ്ട്? റോമാ സഭയിലേക്ക് അപ്പോസ്തലനായ പൗലോസ് വരുമ്പോൾ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് എന്തോ ഉണ്ടോ അതെല്ലാം അവർക്കുണ്ട്. ജോസഫിന് എന്തൊക്കെയുണ്ടോ അതിൻ്റെ ഓഹരി ആർക്ക് ലഭിക്കും? പ്രൈസിലോ. ഒരിക്കൽ എന്താ പറയുന്നറിയാമോ? സറാഫത്തിലെ വിധവയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഞാൻ രാവിലെ പറഞ്ഞല്ലോ, ഭൂമിയിലെ കൊയ്ത്തും വിതയുള്ള കാലത്തുകളും എന്തുവാ? ദൈവം തരുന്നപ്പോൾ അങ്ങനെയൊക്കെയാ. ദൈവം തരുമ്പോൾ പറയാം, നിൻ്റെ ആയുഷ്കാലം ഒക്കെയും നീ യഹോവയുടെ ആലത്തിൽ നന്മ കാണുന്ന കിട്ടിയതാ, ലോട്ടോ അടിക്കുന്ന പോലെ. പ്രൈസ് ഇന്ന് പോലെക്കാലം നമ്മൾ രാവിലെ വന്നിട്ട് നമ്മുടെ പ്രകൃതി ഈ പ്രോഡിക്കൽ സെൻ്റ് ആയി, പ്രോഡിക്കൽ സെൻ്റ് ചെന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയാമോ? അവിടുത്തെ ഒരു കൂലിക്കാരനെ ആഗ്രഹിച്ചാൽ മതി എന്നാ പറഞ്ഞു. യജമാനൻ്റെ മേച്ച, നിങ്ങൾക്കറിയാം മിഡിൽ ഈസ്റ്റേൺ കസ്റ്റമൊക്കെ, ഇല്ലെങ്കിൽ ഇവിടെ പേർഷ്യ ജോലി ചെയ്ത് പ്രിയപ്പെട്ടവരോട് ചോദിച്ചാൽ മതി, കുഞ്ഞുച്ചാണെങ്കിൽ അവരിങ്ങനെ വട്ടത്തിലിരുന്നാൽ കഴിക്കുന്നത്, ആദ്യം വലിയ വട്ടത്തിലിങ്ങനെ ചിക്കനൊക്കെ പുഴുങ്ങിയത് ആനിമൽ ഷേപ്പിൽ തന്നെ നമുക്ക് തിന്നല്ല, അതെല്ലാം കൂടെ വാരി കഴിക്കും ഇവർ. അത് കഴിഞ്ഞ് ഇവരെ അത് ലെഫ്റ്റ് ഓവർ എന്നല്ല, അടുത്ത പാർട്ടിക്ക് വേണ്ടി കൊടുക്കും വീട്ടിലുള്ളവർ. പിന്നെ ഉള്ളവർ എന്ത് ചെയ്യുന്നവർ അഗതികളായി വെളിയിലോട്ട് കൊണ്ടു, നമ്മുടെ ലാസറിന് കിട്ടുന്ന അവസാനമാണ്. ചിലരൊക്കെ പ്രശ്നിക്കുന്നത് ലാസറിന് കിട്ടുന്ന അവസാനമാണ്. അവരെ ദിവാനിയായി ചെന്ന് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ധനവാൻ്റെ മേശയെന്ന് പറഞ്ഞാൽ എന്താ, കർത്താവിൻ്റെ മേശയിൽ, കർത്താവിൻ്റെ സന്നിധാനത്തിൽ, ഈ അപ്പൻ്റെ ഭവനത്തിലേക്ക് ചെന്നവന് ഭയങ്കര ദാരിദ്ര്യവും വിശപ്പും, എന്തെങ്കിലും വിശപ്പിന് കിട്ടിയാൽ മതി എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പറഞ്ഞത്. കൂലിക്കാരൻ ഒരുവനെ പോലെ അപ്പം അപ്പം എന്നാ പറഞ്ഞേക്കുന്നത്, എന്നാൽ അതുപോലെ ആക്കി കേൾക്കാമെന്നാണ് പറയുന്നത്. എന്നല്ല, ഇതിൻ ഇവിടെ ഉള്ള ഈ നീയാണ് മാൻ ഓഫ് ദ ഡേ, നീയാണ് ഇന്നത്തെ വിഷയം എൻ്റെ. പ്രൈസ് ലോർഡ്. നിൻ്റെ തൃപ്തിയാണ് എൻ്റെ സന്തോഷം, അതാ ദൈവം പറയുന്നത്. പലപ്പോഴൊക്കെ നാം ഒക്കെയും ജീവിതത്തിൽ ഭാരപ്പെട്ട വിഷയത്തിൽ നീറി പുകഞ്ഞ് നമ്മളൊക്കെ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവം പറയുന്നത് സകലത്തെയും നിറയ്ക്കുന്നവൻ്റെ നിറവിലേക്ക്. ദാവീദ് വിളിച്ചു പറഞ്ഞു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ്, ഹല്ലേലൂയ, അവൻ ഒരു ദിവസം ഹി വിൽ അറിസൺ, ഹല്ലേലൂയ. ഇന്ന് നമുക്കറിയാം കർത്താവ് ഓൾറെഡി അങ്ങനെ ആ സ്ഥലത്തേക്ക്, ഹി വാസ് കെയിം ദിസ് വേൾഡ്, ഡൈഡ് ഓൺ ക്രോസ്, അൺബറീഡ്, ആൻഡ് തേർഡ് ഡേ ഹി റിസറക്റ്റഡ്, ഹി സീറ്റഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഫാദർ. And what he is doing? Interceding us. Interceding എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തുവാ? നിറച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥമാണ്. പുള്ളിക്ക് ഏറ്റെടുത്തിത്, പുള്ളിയുടെ കയ്യിൽ ഇതുണ്ട്. നമുക്ക് വേണ്ടി പിതാവിന് എന്തോ ഉണ്ടോ അത് പുത്രനെ കൂടെ നമുക്ക് സർവതും പ്രേസിടാം. കൃപയുടെ നിറവെന്ന് എഫ് എസ് ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുക. എന്നാൽ ഇവിടെ നോക്കിക്കുക, ഫുൾനെസ് ഓഫ് ജോയ്, പ്രേസിടാം, ഹല്ലേലൂയ. ദാവീദ് പറയുവാണ്, കർത്താവേ നിൻ്റെ സന്നിധാനത്തിൽ, നിൻ്റെ വലഭാഗം ഇരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ. ഒരു മനുഷ്യൻ സന്തോഷമാകണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അലട്ടുന്ന വിഷയത്തിനൊരു പരിഹാരം കണ്ടാലേ അവന് സന്തോഷമാവുള്ളൂ അല്ലേ. അമറേറ്റോണോ, നിങ്ങളുടെ മദർ മരിച്ച ശേഷം ന്യൂയോർക്കുള്ള പാർക്ക് ഫ്യൂണറൽ ഹോമിലെ അദ്ദേഹത്തിൻ്റെ പേര് വിൽസൺ ആയിരുന്നു, ഒരു പാസ്റ്റർ പേരും വിൽസൺ ആണ്, വിസിറ്റിംഗ് പാസ്റ്റർ പേര്. അദ്ദേഹത്തിൻ്റെ പൈസ കൊടുത്തിട്ട് താങ്ക് യു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വേർഡ് ഞാൻ ഓർക്കുന്നു ഇറ്റാലിയന്. ഇറ്റാലിയൻ ആയതുകൊണ്ട് അദ്ദേഹം അവിടെയാണ് ഈ പെന്തക്കോസ്റ്റുകാരുടെ എല്ലാം, ക്രിസ്ത്യാനികളുടെ എല്ലാം, മർത്തമാക്കാട്, യാക്കബക്കാട്, സീസൈഡ്, ക്രിസ്ത്യൻസുകാരുടെ എല്ലാം അടക്കം അവിടെ. അപ്പോൾ പുള്ളിക്ക് സാരി അറിയാം, നമ്മുടെ അറിയാം, മെസ്സേജ് അറിയാം. പുള്ളി ഇത് കേട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, ഉയർപ്പിൻ്റെ മെസ്സേജ് മുഴുവൻ പുള്ളി കേട്ട് വെച്ചിരിക്കുന്ന പുള്ളിയാണ്. പുള്ളി ഒരു വേർഡ് പറഞ്ഞു, ഞാൻ ഒരിക്കലും മറക്കുകയില്ല. സി, ഞങ്ങൾ അവസാനം പൈസ എല്ലാം കൊടുത്ത് എൻ്റെ ജ്യേഷ്ഠനെ കൊണ്ട് ചുമ്മാ പോയാൽ മതി, അദ്ദേഹത്തിൻ്റെ കൂടെ ജ്യേഷ്ഠം എല്ലാം ചെയ്യുന്ന, ഞാൻ അദ്ദേഹത്തിൻ്റെ പാസ്റ്ററായതുകൊണ്ട് കൂടെ പോയത്. അദ്ദേഹം പറഞ്ഞു, സി മിസ്റ്റർ ജേക്കബ്, മിസ്റ്റർ എബ്രഹാം, ഐ കനോട്ട് മേക്ക് യു ഹാപ്പി. എന്നിട്ട് പുള്ളി പറയുന്നുണ്ട്, ഈ ഫൈവ് ആണ് മേക്ക് യു ഹാപ്പി, ഐ ഹാവ് ടു ബ്രിങ് ഇറ്റ് ബാക്ക് ടു യുവർ മദേഴ്സ് ലൈഫ് ഇൻ ബാക്ക് ടു ചുടാടാ. ഫ്യൂണറൽ ഹോം നടത്തിക്കൊണ്ടിരുന്ന പുള്ളി ഇപ്പം മെസ്സേജ് പറയുക, പൗലൂസിൻ്റെ ലേഖനത്തിൽ എന്നാ പറയും, കാത്തലിക് പ്രീസ്റ്റ്, മരണത്തിൽ നിന്നും ജീവനിലേക്ക് നിൻ്റെ മദറിനെ കൊണ്ടുവന്നാലേ എനിക്ക് നിങ്ങളെ ഹാപ്പി ആക്കാനൊക്കെയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇടിവെട്ടേറ്റ പോലൊരു ശബ്ദം, എൻ്റെ യേശുവിനത് കഴിയും പ്രീസ്റ്റ്, അവന് കഴിയാത്തതൊന്നുമില്ല. ഇന്ന് പകൽക്കാലം എൻ്റെയും നിങ്ങളുടെയും വിഷയങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയാത്ത ഒരൊറ്റ വിഷയമില്ല പ്രൈസിലോട്ട്. പക്ഷേ എനിക്ക് നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്, നിറവ് വേണമെന്നുള്ള സത്യമാണ് പ്രൈസിലോട്ട്. എൻ്റെ വിഷയമല്ല ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും വിഷയം, എന്നെ അലട്ടുന്ന വിഷയങ്ങളല്ല നിങ്ങളുടെ വിഷയങ്ങൾ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവസന്നിധിയിലെ വലഭാഗയിരിക്കുന്ന സന്തോഷത്തിൻ്റെ പരിപൂർണതയായ യേശു ക്രിസ്തുവിൽ കൂടെ സകലത്തെയും നിറയ്ക്കുവാൻ അവന് കഴിയും. ഇന്ന് പകൽക്കാലം ആ നിറവ് പ്രാപിച്ചുകൊണ്ട് പോകണം. ഫുൾനെസ് ഓഫ് ജോയ്, ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ പറയുന്നതാണെന്ന്, ക്രിസ്തുവിൻ്റെ നിറവോളം വരണം. പ്രൈസ് ലോർഡ്. പഴയ നിയമം മുഴുവൻ ഭൗതിക നന്മയാണ്. നമ്മൾ ഈ കേൾക്കുന്ന മുഴുവൻ മെസ്സേജുകളെ പഴയ നിയമത്തിലായതുകൊണ്ടാണ് നമ്മുടെ പിടി മുഴുവൻ ഈ ഭൂമിയിലുമായിട്ട് കിടക്കുന്നത്. ഇനി പഴയ നിയമത്തിലെ നന്മ കേൾക്കണോ? നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അതേ, കല്യാണമൊക്കെ വരുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ ഈ അനുഗ്രഹിക്കാൻ പോകുമ്പോൾ ഒരു പറച്ചിലുണ്ട്. ഈ കേൾക്കുന്നവർക്ക് പോലും അറിയില്ല എന്താ ഈ പറയുന്നതെന്ന്. അത് അവർക്ക് വല്ലതും മനസ്സിലാവുമോ? ഞാൻ പെട്ടെന്ന് മലയാളത്തിൽ അത് വായിച്ച് കേൾപ്പിക്കുക. ഇംഗ്ലീഷ് ആവർത്തന പുസ്തകം 33:13 പ്രൈസിലോ. താങ്ക് യു. ഇത്രയുമാണ് ദ ഫുൾനെസ് ഓഫ് ദി എർത്ത്. ഞാൻ പറയട്ടെ, മലയാളത്തിൽ വായിച്ച് ചെയ്യുമ്പോൾ യോസഫിനെ കുറിച്ച് പറഞ്ഞു, ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ടും താഴെ കിടക്കുന്ന അഗാധ ജലം കൊണ്ടും സൂര്യനായി ഉളവാകുന്ന വിശേഷ ഫലം കൊണ്ടും പ്രതിമാസിക ചന്ദ്രനാൽ ഉളവാകും വിശിഷ്ട ഫലം കൊണ്ടും പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും ശാശ്വത ശൈലങ്ങളുടെ വിശിഷ്ട വസ്തുക്കളെ കൊണ്ടും ഭൂമിയിലെ വിശേഷ വസ്തുക്കളും സമൃദ്ധി കൊണ്ടും നിൻ്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടും. മുൾപ്പടർപ്പിൽ വസിച്ചവൻ്റെ പ്രസാദം ജോസഫിൻ്റെ ശിരസ്സിമേലും അവൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവൻ്റെ നെറുകമേലും വരുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം തരാൻ അവകാശിയായ ഒരു മനുഷ്യനുണ്ട്, ആരാണെന്നറിയാം? യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, എൻ്റെ നാമം ആരുടെ മേൽ വെക്കണം? ജനത്തിൻ്റെ മേൽ. സംഖ്യാപുസ്തകം 6:25 കിടപ്പുണ്ട്. മോശയോട് പറഞ്ഞിട്ട് എൻ്റെ നാമം അവിടെ നെറ്റിന്മേൽ, അവിടെ ശിരസിന്മേൽ വയ്ക്കണം. കർത്താവ് തൻ്റെ നാമം നമുക്ക് തന്നിരിക്കുകയാണ് അല്ലേ? അവൻ്റെ നാമത്താലല്ലേ പ്രൈസിനോട് സ്തോത്രം. സുന്ദരം എന്ന ഗോപുരത്തിൻ്റെ പടിക്ക് നിന്ന പുള്ളിക്ക് എങ്ങനെ ഈ മുടന്തനായ മനുഷ്യൻ, ഊർജ്ജവാളായി ഇങ്ങനെ ഇറങ്ങാതിരിക്കുക, ക്രിപ്പിളായിരിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ ചാടിയത്, എൻ്റെ വിഷയം ചോദിച്ചപ്പോൾ എന്നാ പറഞ്ഞത്? എൻ്റെ നാമം പ്രൈസിനോ. ഇത്ര വലിയ നാമമൊക്കെ നമുക്ക് തന്നിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടേതായ ദുഃഖത്തിൽ നമ്മുടെ ഒരു ഷെല്ലുണ്ടാക്കി അതിൻ്റെ അകത്ത് കയറി എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, ഞാനിങ്ങനെ ബുദ്ധിമുട്ടുകൊണ്ട് ജീവിക്കുന്നു, എനിക്ക് 5000 രൂപ ഉണ്ടെങ്കിൽ എല്ലാ ബില്ലും കൂടെ ഒന്ന് പോകാം, പല വിഷയത്തെ പറഞ്ഞ് നീറി നീറി എത്ര നാളുകളായി ഇങ്ങനെ നീർന്ന് ഓടി നീറി നീറി നമ്മളിവിടുന്ന് പോകാറുമാവും. പ്രൈസിനോട്. ദാവീദ് പ്രൈസിനോട് ഒരു നേരത്തെ ആഹാരത്തിനില്ലാതെ പള്ളിയിലെ ബ്രെഡ് മേടിച്ച് തിന്നെ പാർട്ടിയാണെന്ന് ഓർത്തോണം, അതെല്ലാം ഗുഹയിൽ പോയിരുന്ന പാർട്ടിയാണെന്ന് ഓർത്തോണം, മരണഭയത്താൽ ഓടുമ്പം പറയാന്നറിയാം, നിൻ്റെ സന്തോഷത്തിൻ്റെ നിന്റെ എൻ്റെ പല ഭാഗത്തെങ്ങനെയുണ്ട്, സന്തോഷ പരിപൂർണതയുണ്ട്. ദൈവത്തെ ക്രിസ്തുവേശുക്കൂടെയുള്ള ആ ഫുൾനെസ്സിനെ കുറിച്ച് നമ്മൾ ഗ്രേസിനെ കുറിച്ച് പറയുന്നത്, ഈ ഗ്രേസ് അതിൻ്റെ തുടക്കം. ഈ ഗ്രേസ് കിട്ടിക്കഴിയുമ്പോൾ ഫുൾനെസ് ഓഫ് ഗോഡ്, അത് എഫ് എ സി ലേഖനത്തിൽ നമ്മൾ പഠിക്കും. ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ് അത് നമ്മൾ പഠിച്ചു. സർവകൃപാപരങ്ങളും അനുഭവിപ്പാൻ തക്കോണം. എന്ന് വെച്ചാൽ രോഗം വരുമ്പോൾ രോഗസൗഖ്യം അനുഭവിക്കും. വിഷയങ്ങളുടെ മുഖത്ത് ഭാവി എന്തായിരിക്കുന്നു, കർത്താവ് പ്രവചനത്തിൽ കൂടെ ഇടപെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആരെങ്കിലും അന്യഭാഷയൊന്നും പ്രവചിക്കുമെന്നല്ല, വേദപുസ്തകത്തിൽ കൂടോ സ്വപ്നത്തിലൂടെ പറയും, ഞാൻ നിൻ്റെ ഭാവി ധന്യമാക്കും, നിനക്ക് ഭവിക്കാൻ പോകുന്നത് ഇന്നതാണെന്ന് മനസ്സിലാക്കി തരും. അത് ദൈവത്തിന് കഴിയും. പ്രൈസിലോടെ സ്തോത്രം. അതുപോലെ ഓരോ വിഷയത്തിന് പ്രൈസിലോ. ഒരിക്കൽ ഞാൻ പറയട്ടെ, വിവാഹം കഴിഞ്ഞ ശേഷം വിസ എടുക്കാനായിട്ട് മോളിയെ കൊണ്ടുവന്നിട്ട് ഈ കുവൈറ്റ് ഇറാൻ ആ യുദ്ധം നടത്തുമ്പോൾ വിസ എല്ലാം അങ്ങ് സ്റ്റോപ്പാക്കി. അപ്പോൾ നാട്ടുകാർക്കൊക്കെ അറിയാം ഞാൻ പലരെ സഹായിച്ചിട്ടുണ്ടെന്നറിയാം വിസ എടുക്കുന്നതിൽ, അവരെ കൊണ്ടുവരാനൊക്കെ ചെയ്തു. കല്യാണം കഴിഞ്ഞ് വൈഫിനെ കൊണ്ടുവരാതിരുന്നാലോ, മനുഷ്യൻ എന്നാ പറയും? ആൾക്കാർ ചർച്ച ചെന്നാൽ ചോദിക്കും എന്നാ കൊണ്ടുവരുന്നതെന്ന് ചോദിക്കും. പക്ഷേ വിസ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നറിയാം? ഇപ്പം ഞാൻ തടി തപ്പാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തേരെ, മോളോട് പറഞ്ഞു പ്രത്യേകം പ്രാർത്ഥിക്കുക, ഉപസിക്കുക മൂന്ന് ദിവസം. അപ്പോൾ ദർശനം ദൈവം കാണിക്കുക, എന്നെയല്ല നിന്നെ കാണിക്കാൻ പോകുന്നത്. മൂന്ന് ദിവസം കഴിഞ്ഞ് അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം പണ്ട് ന്യൂയോർക്കിലൊരു സഭ എന്നുകൊണ്ട് ഞാൻ ഇതുപോലെ ഹബായം നടത്തുന്നതെന്ന് ഞാൻ തിരിച്ചെഴുതി അത് പേക്കിനാവാ. കാര്യം ഞാൻ കുവൈറ്റിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്, കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വരാനൊരു ചാൻസ് ഇല്ല, അമേരിക്ക പോകുന്ന വേറെ ചില വിസ വെച്ച് അമേരിക്ക പോകുന്നു. പക്ഷെങ്കിൽ ദൈവം പറഞ്ഞ നിൻ്റെ വിസ അതല്ല അവിടം വരെ ഉണ്ടെന്നുള്ളത് പക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല. പ്രൈസിലോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, പ്രൈസിലോടെ ഹാലലിയ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസിലോടെ ദൈവം നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഫുൾനെസ് ഓഫ് ഹിസ് ഗ്രേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അനേക കൃപാവരങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് പറയാൻ വേണ്ടിയിട്ട് തന്നെയല്ല, നമുക്കുള്ളതുകൂടെ ദൈവം പറഞ്ഞു തരും. പ്രൈസിലോട് എന്ന് ഞാൻ പറയട്ടെ, വേദവസ്തുത്തിൽ ഒരു പുള്ളിയുണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന് ഡിപ്രഷനായിട്ടിരുന്നിട്ടുണ്ട്. ആ പുള്ളി ദൈവം കൂടെ കുറച്ച് നാളത്തേക്ക് ഇഗ്നോർ ചെയ്ത് ഞാൻ എപ്പോഴും ഇത് പറയും. യാക്കോവ യോസഫ് മരിച്ചു, ആരും റേച്ചലും മരിച്ചു, എല്ലാം എനിക്ക് പ്രതികൂലം, ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകാൻ പുള്ളി ഇരിക്കുന്നത്? പാതാള പറയുന്ന സേ പോകാനിരിക്കുക. പുള്ളിക്കാരൻ ഇങ്ങോട്ട് പോയി യോന കഴിഞ്ഞാൽ പിന്നെ വേറെ പുള്ളി ഹാലലിയ ദിനവേലേക്ക് പോകാൻ വേണ്ടിയിട്ട് യോന പോകുമെന്ന് പറഞ്ഞ പോലെ ഇതുപോലെ യാക്കോവ അതിനേക്കാട്ട് മുമ്പ് കാണിച്ചൊരു വ്യക്തി. പുള്ളി എങ്ങോട്ട് പോകാൻ പാസ്പോർട്ട് എടുത്തു? ചേരോട് വെച്ചു എനിക്ക് അങ്ങനെ അത്താ മതി എന്നാണ് പറയുന്നത്. അയ്യോ ദൈവം പറഞ്ഞു കുറച്ചാൾ ഇരുന്നെന്ന് പറഞ്ഞു. ദൈവം അവിടെ നോക്കിക്കൊണ്ടിരിക്കുക, യോസഫ് കയറി വരുന്നത് ദൈവം കാണുന്നുണ്ട്. പിന്നെ ഈ പുള്ളിയോടൊന്നും പറയാനൊക്കെയല്ല, ഈ ചിലരോട് അങ്ങനെ കാര്യങ്ങളൊക്കെ തുടർന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരുടെ ഉത്തരവാദിത്വം ഇല്ലാതെ പോകും. പുള്ളി യോസഫിനെ പിടിച്ചോണ്ട് വരുമേ, ആരുടെയൊക്കെ വിറ്റിട്ട്. അപ്പോൾ പ്രവചനം നിവൃത്തിയാകാതെ വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് ഒടുവിൽ ദൈവം ഇങ്ങനെ ഇരുന്ന് ഒരു ദിവസം യോസഫിൻ്റെ രഥങ്ങളെ കണ്ടപ്പം വേദവസ്തു പറയുന്നത് ദൈവം എന്ത് പറ്റി എന്നുള്ളതാണ്. ഫ്രം ഹിസ് ഡിപ്രഷൻ പുള്ളിക്ക് ചൈതന്യം വന്നു. ചൈതന്യം ഇല്ലാത്ത മനുഷ്യന് ഇപ്പോൾ എന്ത് വന്നു? ചൈതന്യം. അപ്പോൾ ദൈവത്തിന് അറിയില്ലായിരുന്നു. അന്നേരം ദൈവം ബേർഷവേല ചെന്നപ്പം പുള്ളി പറയാം, ദൈവമേ ഞാൻ പോണോ വേണ്ട എന്ന് ഇപ്പോഴാണ് ഉണർവ് വന്നേക്കുന്നത്. ചില കാര്യങ്ങൾ ഇങ്ങനെ പിണങ്ങി നടക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാം പ്രതികൂലമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുകൾ നടന്നു. വെറുതെ അനുഭവിക്കാവുന്നേ ഉള്ളൂ. ഒടുവിൽ പറ ഇങ്ങനെയൊക്കെ എനിക്ക് വരുമെന്ന് അറിഞ്ഞിരുന്ന് ഞാൻ വെറുതെ കുറേ കാലം കരഞ്ഞു പോയി നടക്കേണ്ട കാര്യമില്ല. ദാവീദ് ഓടുന്ന കൂട്ടത്തിൽ ഷൗലിൻ്റെ കുന്തം, അതുകൊണ്ട് അവൻ്റെ സേവകർ വരുമ്പോൾ ഓടുമ്പം പറയും അവൻ്റെ വലഭാഗത്ത് നിന്ന് ഹാലലിയ. അതാണ് ആ വലിയ ഹെവൻലി വിഷൻ. പ്രൈസിലോടെ സ്തോത്രം. എനിക്ക് എന്തുണ്ട്? എൻ്റെ കർത്താവ് പ്രൈസിലോടെ സ്തോത്രം സമാധാനം തരും. പ്രൈസിലോട് നമ്മളുടെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഒരു ഡിപ്രസീവ് മെൻറ്റാലിറ്റി. കേട്ട പ്രിയമുള്ളവർ എന്നോട് ക്ഷമിക്കുക, നമുക്ക് എപ്പോഴും ഒരു സമൃദ്ധിയിലോ സന്തോഷത്തിലോ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവ സന്നിധാനത്തിൽ യഹോവയെങ്കിലെ സന്തോഷം എൻ്റെ ബലമാണ്. കാര്യം നമ്മൾ ദൈവത്തോട് വേണം, കർത്താവ് എൻ്റെ ഹൃദയത്തൊരു സന്തോഷം തരണം. അമേരിക്കയിൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം കേട്ടത് ഫുഡ് കൊടുത്താൽ ലെറ്റ് എസ് എൻജോയ് ദ അവർ ഫുഡ് എന്ന് കേട്ടിട്ടുള്ള ഒരു ദൈവദാസം പ്രാർത്ഥിച്ചു. അന്നാ എനിക്ക് മനസ്സിലായ ഭക്ഷണം എന്തു ചെയ്യാനുള്ളതാണ്, എൻജോയ് ചെയ്യാനുള്ള. അതിന് ആ മെസ്സേജ് കേട്ടിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മേളിൽ താമസിക്കുന്ന ഒരു ഉള്ള കാര്യമായി ഉണ്ടാക്കി പറയല്ല, ആ ഒരു പെന്തക്കോസ്തുകാരനോട് ചോദിച്ചു, അപ്പച്ച വല്ല ആഹാരം കഴിച്ചു? എൻ്റെ മക്കളെ പരവേശത്തിന് കുറേ വാരത്തിനുണ്ടെന്ന് പറഞ്ഞു. ഇതാ പുള്ളി പറഞ്ഞത്. അപ്പം എനിക്ക് മനസ്സിലായി മലയാളി ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ? പരവേശത്തിൻ്റെ പ്രൈസ്. ഓറൈറ്റ്. എന്താ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് നോക്കി ഒരാളിനോട് ചോദിച്ചു പറഞ്ഞു, 1 hour സ്മോൾ സാൻഡ്വിച്ച് എടുക്കാൻ തിന്നുന്നവർ ഫ്രഞ്ചുകാർ, അവർ ഈച്ച് ബൈറ്റ് ദേ വിൽ എൻജോയ്. ഒരു കാപ്പിയിലും സന്തോഷത്തിൽ കൂടെ കുടിക്കാൻ നമുക്ക് നോക്കുന്നുണ്ടോ? ഇല്ലാഞ്ഞിട്ടാണോ? ഓരോ ദിവസം കഴിയും തോറും ഓരോ പ്രശ്നങ്ങൾ വന്ന് നമ്മെ സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ്, ഐ ആം ദ പ്രശ്നം നമ്പർ 1. നെക്സ്റ്റ് ഡേ മൺഡേയിൽ, ട്യൂസ്ഡേയിൽ പ്രശ്നം നമ്പർ 2. ഹാലലിയ തേസ്റ്റേൽ ബില്ല് മെയിൽമാൻ കൊണ്ട് ഇട്ടേക്ക, തുറന്ന് കഴിയും പ്രശ്നം അഞ്ചാറിന് ഇങ്ങനെ വാ വെൽക്കം എന്നെ എടുത്തു. ഇങ്ങനെ പ്രശ്നമായിട്ട് നമ്മളിങ്ങനെ പോവുക. എന്നാൽ ഇന്ന് കാര്യം നമുക്ക് ദാവീദ് പറഞ്ഞപോലെ പറയാം, നോ ലോർഡ് ഇതിനെനിക്കൊരു പരിഹാരം തരണം. തരുന്ന ജീവിതം എനിക്ക് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ജീവിപ്പാൻ തക്കുണ നിൻ്റെ വലഭാകെ എന്നും സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. പ്രൈസ് ലോർഡ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജീവിതങ്ങളെയും ഞങ്ങളെയും ഹാലലിയ ഒടുക്കിക്കളയുന്ന അന്ധകാര ശക്തിയുടെ മേൽ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലും ഭൂമിയിലും അധികാരം പ്രാപിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ പകൽക്കാലം ജയമെടുക്കുന്നു. ഞങ്ങളുടെ സന്തോഷത്തിന്, ഞങ്ങളുടെ സമാധാനത്തിന്, ഞങ്ങളുടെ ആരോഗ്യത്തിന് വിരുദ്ധമായി പോരാടുന്ന എല്ലാ ദുഷ്ടശക്തികളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹാലലൂയ. കൃപകളാലും കൃപാപരങ്ങളാലും നിറയ്ക്കുന്ന കർത്താവ്, ഇന്ന് പകൽക്കാലം കർത്താവെ രോഗസൗഖ്യം, സമാധാനം, സന്തോഷം, ഫുൾനെസ് ഓഫ് ഹെർത്ത്, ഹല്ലേലൂയ ഹല്ലേലൂയ, ഫുൾനെസ് ഓഫ് ദി ക്രൈസ്റ്റ്, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ പരിശുദ്ധാത്മാവേ ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് ഹല്ലേലൂയ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ.